ചില സഹോദരങ്ങൾ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊരു സംശയം ഇതാണ്, കർത്താവിന്റെ വരവിങ്കൽ, രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന്റെ വരവിങ്കൽ പോകുമോ? അതിനോട് ചേർന്ന് ഒരു കാര്യം വരുന്നോണ്ടാണ് സംശയം ചോദ്യം വരുന്നത്. കാരണം പല സ്ഥലത്തും ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നവരല്ലേ പോവുള്ളൂ? പിന്നെ ഒത്തിരി സംശയങ്ങളാ. രക്ഷിക്കപ്പെട്ടവര് ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ അവർ പോകുമോ? ഒത്തിരി സംശയങ്ങളുണ്ട്. ഞാൻ അല്പമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുക. നാം തിരുവചനങ്ങളെ കുറേം കൂടെ ആഴത്തിൽ ഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ഒത്തിരി കൺഫ്യൂഷൻസ് മാറിക്കിട്ടും. ഒന്നാമത്തെ കാര്യം നാം തിരിച്ചറിയേണ്ടത്, വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒരു മൊമെന്റിൽ സംഭവിക്കുക. വീണ്ടും ജനിക്കുമ്പോൾ ഒന്ന്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്നു. രണ്ട്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. മൂന്ന്, നമ്മളെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു സ്വർഗത്തിൽ. സ്വർഗം ഡിക്ലെയർ ചെയ്യാണ്, ദൈവം ഡിക്ലെയർ ചെയ്യാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട്, യേശു കർത്താവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഈ വ്യക്തി നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പാപവും പോലും ഇല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ കടന്നു ചെല്ലാനായിട്ട് പറ്റും. ആത്മാവ് പുതുക്കം പ്രാപിക്കുന്നു, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നു. ഇങ്ങനെ ഒരു മൊമെന്റിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞവരാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയും. അപ്പോൾ വിശ്വസിക്കുന്ന മൊമെന്റിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യം എന്താണ്? മാനസാന്തരം, വിശ്വാസം. നമ്മൾ എന്ത് ചെയ്യുന്നു? മാനസാന്തരപ്പെടുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. യേശു കർത്താവിന്റെ കുരിശ് പറഞ്ഞ എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഭാഗത്ത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ദൈവം ചെയ്യുന്ന കാര്യങ്ങളാ ബാക്കിയെല്ലാം. എന്ത് ചെയ്യുന്നു ദൈവം? എന്ത് ചെയ്യുന്നു? പാപങ്ങളെ ഒറ്റ മൊമെന്റ് കൊണ്ട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുക. എന്നാലോ, എന്തൊരു വലിയ അത്ഭുതമാണ് അത്. ഈ അത്ഭുതത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് മറ്റത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നുന്നത്. മറ്റത്ഭുതം അത്ഭുതം തന്നെയാണ്, ദൈവം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം നരകത്തിന്റെ അധമപാതാളത്തിലേക്ക് കിടക്കുന്ന ഒരു പാപി ഒറ്റ മൊമെന്റ് കൊണ്ട് സ്വർഗത്തിന്റെ പടിവാതുക്കലേക്ക് എത്തുന്നതാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിനേക്കാൾ വലിയ അത്ഭുതമൊന്നുമില്ല. രോഗം സൗഖ്യമായവരും 70-80 വയസ്സാകുമ്പോൾ മരിക്കും. അതുകൊണ്ട് അത് അത്ഭുതമാണ്, അത് ദൈവം ചെയ്യുന്നതാണ്. ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നു, കർത്താവ് സൗഖ്യമാക്കുന്നു, ഇന്നും സൗഖ്യമാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം ഒരു പാപിയുടെ മാനസാന്തരം, വീണ്ടും ജന്മം. ഒത്തിരി പേരുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ആഴത്തിൽ അത് ഗ്രഹിക്കാൻ പറ്റും. വീണ്ടും ജന്മം, എന്താണ് വീണ്ടും ജന്മം? അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, വീണ്ടും ജന്മത്തിന്റെ ഏതാ ഏത് യാത്ര? വീണ്ടും ജന്മത്തിന്റെ യാത്ര കേട്ടില്ല? ജോൺ 3. ആ, നേരെ അങ്ങോട്ടേക്ക് പോയാൽ മതി. വീണ്ടും ജന്മത്തെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മാനസാന്തരം എന്താണ്? ഏതാ? ഒത്തിരി ചാപ്റ്റർ ഉണ്ട്. എന്നാലും റോമൻ 6-7, എന്നാലും കുറച്ചും കൂടെ. ഒരു കർത്താവ് പറഞ്ഞ നല്ലൊരു ഉപമയുണ്ട്. ഏതാ മാനസാന്തരത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം? ഏതാ? പ്രോഡിഗൽസൺ, ലൂക്കോസ് 15. അങ്ങനെ ചില ചാപ്റ്ററുകൾ നമ്മൾ വായിക്കുമ്പോൾ കുറേ കൂടെ ആഴത്തിൽ അത് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു മൊമെന്റ് കൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, വിശ്വസിക്കുന്നു. വിശ്വസിച്ചു, എന്താ വിശ്വസിച്ചു? യേശു എനിക്ക് പകരമായി കുരിശിൽ മരിച്ചു, യേശു എന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ചു. ഇത്രയും ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുക, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുക. സ്വരങ്ങളെ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ തിരിച്ചറിയണം ഈ കാര്യം. കർത്താവ് എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു. പഴയ നിയമത്തിൽ പോലും നമ്മളതിൽ ചില കാര്യങ്ങൾ വാക്കുകൾ കാണുന്നുണ്ടെന്നറിയോ? ഞാൻ നിന്റെ പാപത്തെ ആഴിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ പാപത്തെ എന്റെ പിൻപിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. അവർ പാപങ്ങൾ എന്ത് ചെയ്യത്തില്ല, അവനിനി ഓർക്കുകയുമില്ല. അപ്പോൾ നമ്മൾ അത് തിരിച്ചറിയുന്നില്ലെങ്കിലുണ്ടല്ലോ എപ്പോഴും ഒരു കുറ്റബോധത്തിൽ നമ്മൾ ജീവിക്കും. അതിന്റെ കൂട്ടത്തിൽ ആരും കൂടെ വരും, പിശാചും കൂടെ വരും. പിശാചും കൂടെ വന്നിട്ട് എന്ത് ചെയ്യും, കുറ്റം ചുമത്തും. പിശാചിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്താ, കുറ്റം ചുമത്തുക. അപ്പൊ അനേക ദൈവമക്കള് ഈ കുറ്റം ചുമത്തലിന്റെ ഒരു ആത്മാവിൽ പിടിക്കപ്പെട്ട് പോകുമ്പോൾ പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാവോ, അവരുടെ ആത്മീയ ജീവിതം മുന്നോട്ട് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം, സ്ഥിരതയോടെ ഓടണം. അപ്പൊ എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. ഇതാ ഇനി വേറെ കാര്യമുണ്ട്, ഈ ഒരൊറ്റ മൊമെന്റിൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ സമാധാനം വരികയാണ്. എന്താ സമാധാനം വരാൻ കാര്യം, കാരണം ദൈവത്തോട് എനിക്ക് സമാധാനമായി, ശത്രുത്വം മാറി. എന്തായി, ദൈവത്തോട് സമാധാനമായി. കാരണം എന്താ, ഞാൻ വലിയ കടക്കാരനായിരുന്നു, എന്റെ പാപത്തിന്റെ കടം എന്റെ മേൽ നിൽക്കുകയായിരുന്നു, എന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ ദൈവത്തോടെന്തായി, സമാധാനത്തിലായി. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ആ സന്തോഷം വന്നു. ഒത്തിരി കാര്യങ്ങൾ ഒരു മൊമെന്റിൽ സംഭവിച്ചു. അതുകൊണ്ടാണ് എന്നെ പറയുന്നത്, ഒരു ഒരു പാപി മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞൊരു കാര്യം, അതാ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇനി ശ്രദ്ധിച്ചോണേ, ഈ ജസ്റ്റിഫിക്കേഷൻ നടന്ന മൊമെന്റിൽ തന്നെ മറ്റൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നീതീകരണം നടന്ന, വീണ്ടും ജനനം നടന്ന ഒരു ദൈവപൈതലിന്റെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാമോ, സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ പറഞ്ഞാൽ വിശുദ്ധീകരണം സംഭവിക്കും. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ നടന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും, അറിയാൻ പറ്റും, എങ്ങനെ അറിയുന്നേ, ഒരാൾ വീണ്ടും ജനിച്ചു എന്ന് എങ്ങനെ അറിയുന്നത്, ഫലം കൊണ്ടാ അറിയുന്നേ. ജസ്റ്റിഫിക്കേഷൻ നടക്കുന്ന മൊമെന്റിൽ അടുത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്, കേട്ടില്ല, നീതീകരണം. ഒരു വ്യക്തി നീതിമാനായിട്ട് സ്വർഗീയ കോടതി അവനെ പ്രഖ്യാപിച്ചു, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വന്നു, പാപങ്ങളെല്ലാം ക്ഷമിച്ചു, ഉടനെ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം ആരംഭിക്കും. എന്താണത്, വിശുദ്ധീകരണം ആരംഭിക്കും. അതിന് തിയോളജീൻസ് കൊടുക്കുന്ന ടേം പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തുടർമാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന്റെ ജീവിതത്തിൽ തുടർമാനമായിട്ട് എന്തുണ്ട്, എന്തുണ്ട്, വിശുദ്ധീകരണമുണ്ട്, വിശുദ്ധീകരണം. ഞാനിത് പറയുന്നതിന്റെ മറ്റൊരു കാര്യം കൂടിയാണ്, ഒത്തിരി ഉപദേശങ്ങളുടെ കാലഘട്ടമാണ്. അതിലൊരു ഉപദേശം ഇതാണ്, കർത്താവ് കാൽവരി കുരിശ് നമുക്ക് വേണ്ടി എല്ലാം നിർവഹിച്ചു, ഞാനും 100% വിശ്വസിക്കുന്നു. പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പ്രശ്നം, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഒരു പാസീവ്നെസ് അല്ല തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ഞാനിത് പറയാൻ മറ്റൊരു കാര്യം കൂടി, മനോജ് സോരൻ കഴിഞ്ഞതിന്റെ മുൻപത്തെ ആഴ്ച അതിനെക്കുറിച്ച് അല്പമായി സംസാരിച്ചിരുന്നു, ഈ കാര്യത്തെക്കുറിച്ച്. അതായത് രക്ഷിക്കപ്പെട്ട ദൈവപൈതല് അവന്റെ ഉള്ളിൽ ഒരു പാസീവ്നെസ് അല്ല ഉള്ളത്, മറിച്ച് അവന്റെ ഭാഗത്തുനിന്ന് വലിയ ഉത്സാഹത്തോടുകൂടി അവൻ മുന്നേറുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മളിവിടെ കാണുന്നത്. വിശുദ്ധീകരണം, വിശുദ്ധീകരണത്തിന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു കാര്യം പറയട്ടെ, സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമുണ്ട്. സെയിന്റ്, ഹാജിയോസ്, വിശുദ്ധൻ എന്ന് ദൈവം വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്നറിയാവോ, സെപ്പറേറ്റഡ് എന്ന് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ. എന്താ വേർതിരിക്കപ്പെട്ടവൻ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്, പഴയ നിയമകാലത്തിൽ ആലയത്തിൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, ദൈവാലയത്തിൽ പലവിധമായ പാത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഈ പാത്രങ്ങൾ അത് വിശുദ്ധീകരിച്ച ശേഷമാണ് അത് ഉപയോഗിക്കുക. അതിന്റെ പ്രത്യേകത ഇതാണ്, പിന്നെ ആ പാത്രം സാമാന്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയില്ല. വിശുദ്ധീകരിക്കപ്പെട്ട പാത്രം പിന്നെ എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ, സാമാന്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കത്തില്ല. അതാണ് അതിന്റെ അർത്ഥം, സെപ്പറേറ്റഡ്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ സെപ്പറേറ്റഡ് അൺടു ഗോഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. അതാ വേർപാടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ, എന്താണ്, ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്, എന്റെ മുഴുവീവിതവും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, ബാക്കി പറയോ, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ. നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആര് വിലയ്ക്ക് വാങ്ങി? യേശു വിലയ്ക്ക് വാങ്ങി, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നാം തിരിച്ചറിയണം, ഇനി ഞാൻ എനിക്കുള്ളവനല്ല പിന്നെന്താ? ഞാൻ ആർക്കുള്ളവനാ? ആർക്കുള്ളവനാ? ദൈവത്തിനുള്ളവനാ, ക്രിസ്തുവേശുവിനുള്ളവനാ. ഇത് ഈ ആത്മീയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിന്ന് വേരുപിടിക്കണം സൗരങ്ങളെ. ഈ ബോധ്യം ഇല്ലെങ്കിൽ എന്നാണെന്നറിയോ, നമ്മൾ സാധാരണക്കാരുടെയിൽ സാധാരണക്കാരെ പോലെ ആയിത്തീരും. ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ചില വിശുദ്ധന്മാരുണ്ട്, അവർ പിന്നെ വേറെ ആരെയും എന്ത് ചെയ്യത്തില്ല, വേറെ അടുക്കലേക്കും വിശുദ്ധന്മാരുടെ കൂടെ മാത്രമേ ഇരിക്കുകയുള്ളൂ, അവരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. നോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധനായിരുന്നു നമ്മുടെ കർത്താവ്. കർത്താവ് ആരുടെ ജീവിച്ചേ? ചുങ്കക്കാരുടെയും വേശ്യമാരുടെയും പാപികളുടെ കൂടെയും അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ ആഹാരം കഴിച്ചു, അവരോട് സംസാരിച്ചു. പക്ഷേ അപ്പോഴും കർത്താവിനൊക്കെ കാര്യം അറിയാം. എന്താണെന്നറിയാമോ? അത് പറഞ്ഞത് അവസാനമാ, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിട്ട്. യോഹന്നാൻ 13. അപ്പൊ യേശുവിനെ ഭരിച്ചിരുന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്താ ചിന്ത? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. ഈ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് യേശുവിന് ഇതൊന്നും ബാധിച്ചില്ല. ഞാൻ പറഞ്ഞത് വിശുദ്ധനായിട്ട് നമ്മൾ വിശുദ്ധന്മാരുടെ ക്ലബ് ഉണ്ടാക്കി നമ്മൾ മാത്രം കൂട്ടായ്മ ആചരിച്ചിരിക്കണമെന്നല്ല, സാധാരണക്കാരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നാം. കർത്താവിനെ അറിയാത്ത നിഷ്ഠുരന്മാരായ പാപികളായ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നടക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. കാരണം നമ്മൾ ഇറങ്ങിച്ചെല്ലാതെ അവരെങ്ങനെയാ സുവിശേഷം കേൾക്കുക? നമ്മൾ ചെന്ന് പറയാതെ ആരാധി എന്ന് പറയുക? പക്ഷെ അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടുന്ന ഒരു ചിന്തയുണ്ട്. എന്താ ചിന്ത എന്നറിയാമോ? ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, ഞാൻ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവനാ. ഈ ബോധ്യം, ഈ ബോധ്യത്തോടുകൂടി വേണം ഇറങ്ങിച്ചെല്ലാൻ. ഈ ബോധ്യത്തോടുകൂടി വേണം. ഞാൻ എന്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി വേണം. എന്തൊക്കെയാണെന്ന് അറിയാവോ? കർത്താവിന്റെ കരുണ കണ്ണുകളിൽ വേണം, കർത്താവിന്റെ മനസ്സലിവ് ഹൃദയത്തിൽ വേണം, കർത്താവിന്റെ സ്നേഹം നമ്മുടെ ചിന്തകളിൽ വേണം. അല്ലെങ്കിൽ ഞാൻ വിശുദ്ധനും അവരശുദ്ധരുമാണെന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ അവരെ ലുക്ക്ഡൗൺ ചെയ്യും. പക്ഷെ കർത്താവ് ഒരു പാപിയെ പോലും ലുക്ക്ഡൗൺ ചെയ്തില്ല സഹോദരങ്ങളെ. അതാ കർത്താവിന്റെ പ്രത്യേകത. ആ ശമര്യക്കാരുടെ അടുക്ക് ആ സ്ത്രീയോട് എത്ര മനോഹരമായിട്ട് എന്റെ കർത്താവ് സംസാരിച്ചേ, നിങ്ങൾ ശ്രദ്ധിച്ചേ? അവൾ ടോപ്പിക്ക് മാറ്റിയപ്പോൾ കർത്താവ് പറയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും ഭർത്താവല്ല. ഉടനെ അവൾ ടോപ്പിക്ക് മാറ്റി, കാരണം അവൾക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അവൾ ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാര് ഈ മലയിൽ ആരാധിക്കും, നിങ്ങൾ പറയുന്നു യെരുശലേമിൽ ആരാധിക്കുക എന്ന്. അങ്ങനെ ടോപ്പിക്ക് മാറ്റി കാര്യം ഗിയറൊക്കെ ചവിട്ടി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് ഉടനെ ആരാധനയെ കുറിച്ച് സംസാരിച്ചു. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ഏറ്റവും വലിയ വെളിപ്പാട്, പുതിയ നിയമത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വെളിപ്പാടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാ. ആരോടാ പറഞ്ഞേ? നമ്മൾ പറഞ്ഞത് അറിയോ? പുതിയ ആൾക്കാരോടൊക്കെ ഒത്തിരി സിമ്പിളായിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ കർത്താവ് സംസാരിച്ചപ്പോഴത്തേന് ഏറ്റവും വലിയ വെളിപ്പാട്, ഏറ്റവും ആ ഗ്രാമത്തിലെ ആ പട്ടണത്തിലെ ശമരിയിലെ തന്നെ ഏറ്റവും പാപിനിയായ സ്ത്രീയോട് ഏറ്റവും വലിയ വെളിപ്പാട് സംസാരിച്ച യേശു കർത്താവ്. അതാ കർത്താവിന്റെ പ്രത്യേകത. ലോക്ക്ഡൗൺ ചെയ്തില്ല, പാപിയാണെന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞൊരു മദ്യപാനിയെ കാണുമ്പോൾ ഒരു മദ്യപാനിയാണെന്ന് കാണാതെ അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. അവൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. വീണുപോയി എന്നുള്ള സത്യമാ. എങ്കിലും ആ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം സഹോദരങ്ങളെ, ആ ബോധ്യം. അതുകൊണ്ട് നാം ദൈവത്തിന്റെ സെപ്പറേറ്റഡ് ആണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ തന്നെ ഏറ്റവും നീചഭാവിയെ കാണുമ്പോഴും കർത്താവിന്റെ കരുണ നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകട്ടെ, കർത്താവിന്റെ മനസ്സലിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ, കർത്താവിന്റെ സ്നേഹം നമ്മുടെ ചിന്തകളിൽ വാഴട്ടെ. കാരണം അവൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, മനുഷ്യപുത്രൻ വന്നത്. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കണം. ഞാൻ പറഞ്ഞു, ഒരു വശത്ത് നമുക്ക് ബോധ്യം ഉണ്ടാകണം, ഞാൻ ആരാണ്? ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, ദൈവത്തിന്റെ സ്നേഹഭാജനമാ ഞാൻ, ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാൻ, സാധാരണക്കാരനല്ല ഞാൻ, എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇതുള്ളായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും നീചഭാവിയോട് പോലും കരുണ കാണിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ അവനോട് കാരണം കർത്താവ് ഒന്ന് ആലോചിച്ച് വെക്ക്, സ്വർഗത്തിന്റെ പരിശുദ്ധിയിൽ നിന്ന് ഈ താണ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി അവൻ ദാസനായി മനുഷ്യരൂപമെടുത്തു. കുരിശിലെ മരണത്തോളം തന്നെ തന്നെ അത്രയും താഴേക്ക് ഇറങ്ങി വന്ന കർത്താവ് നമുക്കും ഇറങ്ങിച്ചെല്ലാം സഹോദരങ്ങളെ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. അതായത് നമ്മൾ സെപ്പറേറ്റഡ് ആണെന്ന്. അത് മാത്രമല്ല, ഒരു വാക്യം നമുക്ക് വായിക്കാം. ഫസ്റ്റ് ജോൺ 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം, നമുക്ക് പരിചയമുള്ള വാക്യോ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3:2-3.
നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു.
കണ്ടോ പ്രിയമുള്ളവരെ, നാം ആരാകുന്നു? ദൈവമക്കളാകുന്നു. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇനി അടുത്തത്, ഇന്നതാകുമെന്ന് ഇതുവരെ എന്ത് ചെയ്തില്ല, പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് എന്ത് ചെയ്യും, സദൃശന്മാരായിത്തീരും. എന്ന് പറഞ്ഞാൽ ഈ ശരീരം എന്ത് ചെയ്യും എന്നാ പറഞ്ഞേ, രൂപാന്തരപ്പെടും. നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി എന്ത് ചെയ്യും, രൂപാന്തരപ്പെടും. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴത്തെ എന്താണെന്നറിയോ, എന്താ ഈ ശരീരമാ, ഈ ശരീരമാ പ്രശ്നം ആണോ? ഈ സ്വരങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം ഈ ശരീരമാ. ശരീരം അഴുക്കൊന്നുമല്ല കേട്ടോ, ശരീരത്തിൽ തിന്മ, ശരീരം തിന്മയുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി ഇതുണ്ട്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത്. കാരണം ഈ ശരീരം രൂപാന്തരപ്പെട്ടാലേ നമ്മ ഇവിടുന്ന് സ്വതന്ത്രമാകുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്, സൃഷ്ടികൾ പോലും ദൈവോത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം പൗലോസ് പറഞ്ഞതാ, എന്താണ്, എനിക്ക് ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നന്മ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ എത്രയെ ചെയ്യുന്നത്. അപ്പം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. ഒരു ഭക്തൻ പറഞ്ഞൊരു കാര്യം അതാ, ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം അവിടെ പട്ടിണിയില്ല, രോഗമില്ല, മരണമില്ല, ഇതൊന്നുമല്ല എന്റെ വിഷയം. ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പട്ടിണി അവിടെ ഇല്ലാത്തത് കൊണ്ടോ, രോഗമില്ലാത്തത് കൊണ്ടോ, വേറെ കലഹങ്ങളില്ലാത്തതോ, ഇതുകൊണ്ടൊന്നുമല്ല സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ പാപമില്ല എന്നുള്ളതാ. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒരു ഭക്തന്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ, അവൻ ആക്സിഡന്റ് ഉണ്ടായി, അവൻ കട്ടിലേക്ക് കിടന്ന് അന്നേരം വേദനയുണ്ട്, അവന് വേദനയുണ്ട്. പക്ഷെ അതിനേക്കാളും അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെന്നറിയാമോ, ഒരു ചെറിയ പാപം ചെയ്ത് അവന്റെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഭംഗം ഉണ്ടാകുമ്പോൾ അതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ വേദന. നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ വേദന കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഒരു ഭംഗം വരുന്ന ഏതെങ്കിലും ഒരു പാപമാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളൊരു ഭക്തനാ, ഒരു ഭക്തനാ. അത് അവനെ വേദനിപ്പിക്കുന്നേ. കാരണം ശോ, എന്റെ കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ ഒരു തടസ്സം വന്നല്ലോ, അതവനെ വേദനിപ്പിക്കുക. അതാ പാപത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ബന്ധം പോകുന്നൊന്നുമില്ല കേട്ടോ, ഞാനൊരു പാപം ചെയ്യുന്ന കരുതി എന്റെ ദൈവവൈദ്യം എന്നുള്ള ഐഡന്റിറ്റി പോകുന്നുമില്ല. പക്ഷേ എന്റെ കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ ഒരു ഭംഗം വരികയാ, ഒരു കാർമേഘം അതിന്റെ ഇടയിലേക്ക് വന്ന് വീഴുകയാ. ആ കുറച്ച് അല്ല, ശ്രദ്ധിച്ചിട്ടില്ലേ, ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു ലജ്ജ തോന്നുന്ന മുഖത്തില് ഒരു കാർമേഘം അതിന്റെ ഇടയിലേക്ക് വരിക, അതാ പാപത്തിന്റെ പ്രശ്നം. അതാ പാപത്തിന്റെ പ്രശ്നം. ബന്ധമൊന്നും പോകുന്നുമില്ല, ഒരു പാപം ചെയ്തുകൊണ്ട് ബന്ധമൊന്നും പോകുന്നില്ല. പക്ഷെ എന്നൊക്കെ പോവും, സന്തോഷം പോവും. ദാവീദ് പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. പാപം ചെയ്തപ്പോ മുതൽ സന്തോഷം പോയി. അത് മാത്രമല്ല, ഞരക്കമായി, ഞരക്കമായി. ഞാനിത് പറയുമ്പോ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാ. കാരണം ഞരക്കം വന്നു, സന്തോഷം പോയി, സമാധാനം പോയി, കർത്താവിനോടുള്ള കൂട്ടായ്മയ്ക്കിടയ്ക്ക് ഒരു കാർമേഘം വന്നു. പിന്നെ അത് ഞാന് എന്റെ പാപം ദൈവത്തോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു വന്നു. എന്നാലും ചോദിക്കേ, ആ പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും ആ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ റീസ്റ്റോർഡ് ആകുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് അല്ലേ. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ഈ ലോകം ഇവിടെയുണ്ട്, ജഡം അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മാറ്റപ്പെട്ടു പോയിട്ടില്ല. അത് മാത്രമല്ല, വില്ലനായിട്ട് ആരും കൂടെ ഉണ്ട്, നമ്മെ വീഴിക്കുവാനായിട്ട് പിശാചുണ്ട്. ഇതിന്റെ നടുവിൽ ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ്, എന്റെ കർത്താവേ നീ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. സി, പണ്ടത്തെ ഭക്തന്മാരൊന്നും വലിയ കാശിയായിരുന്നു ആയിരുന്നില്ല, വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഭക്തന്മാരാ. അവരാരും ദാരിദ്ര്യം മാറാൻ വേണ്ടിയല്ല യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞത്. കർത്താവ് വരുമ്പം ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പം ആ നാപ്പിൾ കഴിക്കും എന്നൊന്നുമല്ല അവർ പറഞ്ഞത്. അവരുടെ ജീവിതത്തില് അവരെ പലവിധമായ കാര്യങ്ങൾ, പാപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോൾ, അതവരുടെ ഭാരം. പാപത്തിന്റെ ഓളങ്ങൾ സാധുവിനെ തള്ളുകയാ. അതിന്റെ നടുവിൽ അവരാഗ്രഹിച്ചു, എന്റെ കർത്താവേ നീ വേഗം വരണമേ, നീ വേഗം വരണമേ. യോഹന്നാൻ പറയുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പോവുകയാണ്, അവനോട് സദൃശന്മാരായി ആകാൻ പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് അടുത്ത മൂന്നാം വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആൻഡ് എവരി വൺ ഹു ഹാസ് ദിസ് ഹോപ്പ് ഫിക്സ്ഡ് ഓൺ ഹിം പ്യൂരിഫൈസ് ഹിംസെൽഫ് ജസ്റ്റ് ആസ് ഹി ഈസ് പ്യുർ. ഈ പ്രത്യാശ, എന്താ പ്രത്യാശ? ഭാഗ്യകരമായ പ്രത്യാശ എന്നാ പൗലോസ് അതിനെ വിളിക്കുന്നത്. എന്ത് പ്രത്യാശയാ? നമ്മുടെ കർത്താവ് വേഗം വരുന്നു. വേഗം വരുമ്പോൾ എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യും? അനുരൂപമാക്കി തീർക്കും, അനുരൂപമാക്കി തീർക്കും. ഈ പ്രത്യാശയാണ് ഒരുവനെ എന്ത് ചെയ്യുന്നത്? തന്നെത്താൻ നിർമ്മലീകരിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഐ ആം ഗോയിങ് ടു സീ ദി ലോർഡ് അപ്പ് ഇൻ ദി എയർ. അങ്ങനെയാ അവര് പറഞ്ഞേ, മാറാ നാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. പഴയകാല ഭക്തന്മാരൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്, തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അവർ കൈ കൊടുത്തുകൊണ്ട് പറയും, വി ആർ ഗോയിങ് ടു സീ ദ ലോർഡ് അപ്പ് ഇൻ ദി എയർ, വി ആർ ഗോയിങ് ടു മീറ്റ് ദ ലോർഡ് അപ്പ് ഇൻ ദി എയർ. അതായിരുന്നു അവരുടെ പ്രത്യാശ, അവരുടെ പ്രത്യാശ. ഈ ലോകം അവർക്ക് താൽക്കാലികമായിരുന്നു, ആ നിത്യരാജ്യത്തിലേക്കുള്ള ഒരു ഒരുക്കത്തിന്റെ ഒരു സമയമായിരുന്നു അവർക്ക് ഈ ലോകം. അങ്ങനെ അവരിതിനെ കണ്ടേ. ഇവിടെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ പ്രത്യാശയിൽ ജീവിക്കുക. കഴിയുന്നിടത്തോളം പേരെ എന്ത് ചെയ്യുക? ഡിഗിൽ മൂടി പറഞ്ഞ പോലെ, കർത്താവ് എനിക്ക് ഒരു ലൈഫ് ബോട്ട് തന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ആവുന്നിടത്തോളം പേരെ ഈ ലൈഫ് ബോട്ടിൽ കയറ്റി എന്ത് ചെയ്യണം? രക്ഷിക്കണം, കരയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ കർത്താവ് നമുക്കും അതേ ഉത്തരവാദിത്വം, ആ ലൈഫ് ബോട്ട് തന്നിരിക്കുക, ആവുന്നിടത്തോളം പേരെ ഇതിന്റെ അകത്ത് കയറ്റണം. അക്കൂടെ ഒരു കാര്യം കൂടി നടക്കണം. എന്താണെന്നറിയാമോ? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ. ഈ കാര്യമാണ് നമ്മളോട് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് അതാ.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.